പ്രിയസ്ഥലർ, കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മ സ്നാനം എന്ന വചനചിന്തയാണ്. രണ്ട് വേദഭാഗങ്ങൾ അതിനോടനുബന്ധമായി വായിക്കട്ടെ. മത്തായി സുവിശേഷം 3:11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. ഇനി അപ്പോസ്തലപ്പെടുത്തുന്ന പുസ്തകം 1:5. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. നാം വായിച്ച ആദ്യത്തെ വേദഭാഗം മത്തായി 3:11 യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ പ്രസ്താവനയാണ്. തുടർന്ന് അപ്പോസ്തലപ്പെടുത്തുന്ന പുസ്തകം 1:5 നാം വായിച്ച് കേട്ടത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യനങ്ങളോട് പറഞ്ഞ പ്രസ്താവനയുമാണ്. ഈ രണ്ട് പ്രസ്താവനകളിലും ഈ രണ്ട് വചനങ്ങളിലും ഒരു വചനം നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയും. പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള വചനം അതാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. അതെന്താണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അത് നമുക്ക് വേണമോ പ്രാപിക്കണമോ? പ്രൈസ് ദ ലോർഡ്. പ്രാപിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? യോഹന്നാൻ സ്നാപകൻ ആത്മസ്നാനത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും അറിഞ്ഞിരുന്നതിനാൽ ക്രിസ്തു നടത്തുവാൻ പോകുന്ന പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് ആത്മാക്കളെ ഒരുക്കുകയും തൻ്റെ ശ്രോതാക്കൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു. അതാണ് നാം മത്തായി സുവിശേഷം 3:11 കാണുവാൻ കഴിയുന്നത്. യേശു പരശുശ്രൂഷയ്ക്കായി ഇറങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുരൂപത്തിൽ ഇറങ്ങി എന്നതിനാൽ ജലസ്നാനത്തോടൊപ്പം പരിശുദ്ധാത്മ സ്നാനവും നടന്നു എന്ന് വ്യക്തമാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 24:49, എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. പ്രൈസ് ദ ലോർഡ്. യേശുനാഥൻ്റെ ഐഹിക ശുശ്രൂഷയുടെ കാലത്ത് ലഭ്യമല്ലാതിരുന്നതും സ്വർഗാരോഹണത്തിന് ശേഷം നിവർത്തിക്കപ്പെട്ടതുമായ ഒരു അനുഭവമാകുന്നുവെന്നും ആത്മാവ് കൂടെ വസിക്കുകയും ഉള്ളിലിരിക്കുകയും ചെയ്യുന്ന അനുഭവം പ്രാപിച്ചിരിക്കുന്ന ശിഷ്യവൃന്ദം കാത്തിരുന്ന് അത് പ്രാപിപ്പാൻ ബാധ്യസ്ഥരായിരുന്നു എന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കേണ്ട കഴിയും. പരിശുദ്ധാത്മ സ്നാനം എന്നത് രക്ഷാനുഭവം പ്രാപിച്ച ദൈവജനത്തിനായി വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതും യേശു തേജസ്കരിക്കപ്പെട്ട അനന്തരം നിവർത്തിക്കപ്പെട്ടതും ദൈവജനം കാത്തിരുന്ന് പ്രാപിക്കേണ്ടതുമായ ഒരു പ്രത്യേക വിശേഷമായ അനുഭവമാണ്. സ്നാനം എന്ന പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, നിമജ്ഞനം ചെയ്യപ്പെടുക എന്നാണ്. വിശ്വസിക്കുന്നവൻ സ്നാനമേൽക്കുമ്പോൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് താഴുന്ന അനുഭവമുണ്ടല്ലോ. അതുപോലെ ജലസ്നാനത്തിൽ സ്നാപകനായ വ്യക്തി സ്നാനാർത്ഥിയായ വിശ്വാസിയെ ജലത്തിൽ മുക്കുന്നത് പോലെ ആത്മസ്നാനത്തിൽ സ്നാപകനായ കർത്താവ് സ്ഥാനാർത്ഥിയെ പരിശുദ്ധാത്മാവിൽ മുക്കുകയാണ്. അതാണ് പരിശുദ്ധാത്മ സ്നാനത്തിൽ നടക്കുന്നത്. ആത്മാവാകുന്ന വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോൾ തന്നെ അവൻ ആത്മാവിനെ കുടിക്കുകയും അങ്ങനെ ആത്മാവാകുന്ന വെള്ളത്താൽ അവൻ്റെ ഹൃദയം നിറയപ്പെട്ടിട്ട് അവൻ്റെ ഉള്ളിൽ നിന്ന് ആ ജീവജലം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിനെ കുടിച്ച് നിറയപ്പെടുക, പരിശുദ്ധാത്മാവിൽ കവിഞ്ഞൊഴുകുക എന്നിങ്ങനെ 3 അനുഭവങ്ങൾ ആത്മസ്നാനത്തിൽ ഉണ്ട് എന്ന് വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. ആത്മസ്നാനം ഒരുവനിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ഒരുവനിൽ സ്ഥാപിതമാകുമ്പോൾ അതിൻ്റെ കീഴിൽ നിന്നും ആത്മാവാകുന്ന ജീവജലനിധി പുറത്തേക്ക് ഒഴുകി തുടങ്ങുന്നു. ആത്മസ്നാനത്തിന് സാക്ഷികളും അനുഭവസ്ഥരുമായ ഏത് കാലത്തുമുള്ളവർ ഈ 3 കാര്യങ്ങൾക്കും സാക്ഷികളായിത്തീരുകയാണ്. ആത്മസ്നാനം ഒരു ചരിത്ര വസ്തുതയായി അവശേഷിക്കുന്നില്ല. അത് അക്കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്, എക്കാലത്തുമുണ്ട്. അത് നിന്നുപോയിട്ടില്ല. ആത്മസ്നാനം പ്രാപിക്കാതെ പ്രൈസ് ദി ലോർഡ് ഇരിക്കുന്നു എങ്കിൽ അതിൻ്റെ അനുഭവം ഇപ്രകാരമായിരിക്കും. യേശുവുമായി രക്ഷകനെന്ന നിലയിൽ ബന്ധം പുലർത്തുകയും അതേ അവസരത്തിൽ തന്നെ ഒരു ബലഹീനനായ ക്രിസ്ത്യാനിയായിരിക്കുകയും ചെയ്യുന്ന അനുഭവമാണത്. കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു സാക്ഷിയായിരിക്കുന്നതിൻ്റെ ഉറവിടം യേശുവിനെ ശക്തനായ പരിശുദ്ധാത്മ സ്നാനദാതാവായി നാം മനസ്സിലാക്കി അതിന് കീഴ്പ്പെട്ട് അത് പ്രാപിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മ സ്നാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സഭയെ സജീവ ഘടനയുള്ള ആത്മീയ ശരീരമായി നിലനിർത്തുക എന്നുള്ളതാണ്. പ്രൈസ് കൊലോസ് ലേഖനം 2:19 പത്തൊൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവിട്ട് കഴിയും: തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായി വളർച്ച പ്രാപിക്കുന്നു. പെന്തക്കോസ് നാളിൽ നടന്നതും അതാണ്. അവർ ആത്മസ്നാനം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ആത്മസ്നാനം പ്രാപിച്ചപ്പോൾ ക്രിസ്തു തലയും 120 പേർ അവയവങ്ങളുമായി ഒരു ശരീരമെന്ന് രൂപപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് 3000 പേർ രക്ഷിക്കപ്പെട്ട ദൈവസഭയിലോട്ട് ചേർന്ന് പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടപ്പോൾ ഈ അനുഭവത്തിൽ വന്നപ്പോൾ അവരും ഈ ഏക ശരീരത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. അതിൽ പ്രായവ്യത്യാസമില്ല, യൗവനക്കാരുണ്ട്, വൃദ്ധന്മാരുണ്ട്, ലിംഗവ്യത്യാസമില്ല, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, സ്ഥാനവ്യത്യാസമില്ല, ദാസന്മാരുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്, വംശവ്യത്യാസമില്ല, യഹൂദനും യവനനുമുണ്ട്, ദേശവ്യത്യാസമില്ല, ഭാഷാ വ്യത്യാസമില്ല, തുടങ്ങിയ എല്ലാ വ്യത്യാസങ്ങൾക്കും പരിഹാരം ഒന്നേ ഉള്ളൂ: ആത്മസ്നാനം പ്രാപിക്കുക. ആകയാൽ പ്രൈസ് ദി ലോർഡ്, സഭാംഗത്വത്തിൻ്റെ ഘടനയെ തെളിയിച്ച് ആത്മസ്നാനത്താൽ നിറയപ്പെടുന്ന അനുഭവമുണ്ടാകുക. പ്രൈസ് ദി ലോർഡ്. സഭയുടെ ഏകത്വവും ഐക്യതയും നിലനിർത്തി സജീവമായ ആത്മീയ ശരീരമായി നിർത്തുവാൻ കഴിയുന്ന ഏക ഘടകം, ഏക ശക്തി, ഏക അനുഭവം പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കുക എന്നുള്ളതാണ്. അത് പ്രാപിച്ച് ദൈവസഭയുടെ സജീവ അംഗമായി തീരുവാൻ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മിൽ കൂടി ഹല്ലേലൂയ നടപ്പാൻ ഇടയായി തീരേണ്ടതിനായി നമുക്ക് കർത്തൃകാരങ്ങൾ ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് സ്നാനം കൂടിയേ തീരൂ, അത് പ്രാപിപ്പാനിടയായി തീരട്ടെ. കർണയുള്ള കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങ് വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാവ് സ്നാനം ഹല്ലേലൂയ അതിനാൽ നിറയപ്പെട്ട് പ്രൈസ് ദി ലോർഡ് നിമജ്ഞനം ചെയ്ത് ഹല്ലേലൂയ അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവമായി ദൈവസഭയുടെ സജീവ സാക്ഷികളാകുവാൻ അടങ്ങളെ ഏൽപ്പിച്ചു തരുന്നതിനായി സഹായിക്കണമേ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.